You're with SBS Radio. Find more great stories in your language at sbs.com.au.
ഓസ്ട്രേലിയൻ കുടിയേറ്റ രംഗത്ത് വലിയ ചില മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെഡറൽ സർക്കാർ. ഓരോ വർഷവും അനുവദിക്കുന്ന കുടിയേറ്റ വിസകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതേസമയം രാജ്യത്തിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിലേക്കും ചെറുനഗരങ്ങളിലേക്കുമുള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ട് പുതിയ വിസകളും മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് എങ്ങനെ പ്രയോജനപ്രദമാകും എന്നാണ് ഇനി നോക്കുന്നത്. ബ്രിസ്ബനിൽ ടി എൻ ലോയേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിൽ മൈഗ്രേഷൻ ഏജന്റായ പ്രതാപ് ലക്ഷ്മണൻ അതേക്കുറിച്ച് വിശദീകരിക്കുന്നു. നമസ്കാരം ശ്രീ പ്രതാപ് ലക്ഷ്മണൻ. 2011 ശേഷം ആദ്യമായി ഓസ്ട്രേലിയയിൽ മൊത്തത്തിൽ അനുവദിക്കുന്ന കുടിയേറ്റ വിസകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ ഫെഡറൽ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. പ്രധാനമന്ത്രിയാണത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉൾനാടൻ പ്രദേശങ്ങൾ, പ്രമുഖ നഗരങ്ങൾ ഒഴികെയുള്ള പ്രദേശങ്ങളിലേക്ക് കൂടുതൽ വിസകൾ, രണ്ട് പുതിയ വിസകൾ പ്രഖ്യാപിക്കുകയും 23,000 പുതിയ വിസ എണ്ണം വിസകൾ അവിടേക്കായി നീക്കിവെക്കുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു മാറ്റം? എന്തൊക്കെയാണ് വ്യക്തമായി മാറ്റങ്ങൾ എന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് വിശദീകരിക്കാമോ?
നമസ്കാരം ഡിജോ. ഡിജോ സൂചിപ്പിച്ചതുപോലെ ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സ്കിൽഡ് മൈഗ്രേഷൻ വിസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മാറ്റം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. നിലവില് 190,000 പ്ലേസസ് ആണ് ഓരോ വർഷവും സ്കിൽഡ് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നീക്കിവെച്ചിട്ടുള്ളത്. എന്നാൽ വരുന്ന 4 വർഷക്കാലത്തേക്ക് അത് 160,000 നിജപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിന് പ്രധാനമായിട്ട് ഗവൺമെന്റ് പറയുന്ന കാരണം, ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം തന്നെ കൂടുതൽ കൂടുതൽ ജനവാസം കൊണ്ട് ബുദ്ധിമുട്ടുകയും പലതരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയായ തരത്തിൽ ജനങ്ങൾക്ക് നൽകുവാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അനുഭവിക്കുന്ന അത്തരം ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുന്നതിനും ഒപ്പം നഗരങ്ങൾക്ക് പുറത്തായിട്ടുള്ള ഉൾപ്രദേശങ്ങളിൽ, റീജിയണൽ ഏരിയകളിൽ മതിയായിട്ടുള്ള വികസനം നടക്കുന്നില്ല എന്നും അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അവയെല്ലാം ഇല്ലാവുന്നില്ല, അവയെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടുന്നില്ല, സ്കിൽഡ് വർക്കേഴ്സിനെ ഉൾപ്പെടെ ഉള്ളവരെ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടും ആ അവസ്ഥ മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കൊണ്ടുവന്നത് എന്നാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ സർക്കാരിന്റെ പുതിയ പോപ്പുലേഷൻ പോളിസി, ജനസംഖ്യ നയം പ്രഖ്യാപിച്ചുകൊണ്ട് ഓസ്ട്രേലിയക്കാരോട് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഈ മൊത്തം 30,000 വിസകളുടെ എണ്ണം വെട്ടിക്കുറച്ചപ്പോൾ അതോടൊപ്പം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്താണെന്ന് കൂടി ഒന്ന് പറയാമോ?
ഗവൺമെന്റ് പ്രധാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ 15% വെട്ടിക്കുറവ്. രണ്ടാമത് പുതിയതായിട്ടുള്ള 2 റീജിയണൽ വിസാസ് വരുന്നു, 23,000 പ്ലേസസ് അതിന് അവിടെ പകരം ഉണ്ടാകുന്നു. പുതുതായി ഉൾപ്പെടുത്തിയ 23,000 സ്ഥാനങ്ങൾ, റീജിയണൽ വിസ എന്നുള്ള രീതിയിൽ പുതുതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന 23,000 സ്ഥാനങ്ങളിൽ ഏതാണ്ട് 9,000 സ്ഥാനങ്ങൾ സ്കിൽഡ് എംപ്ലോയർ സ്പോൺസേർഡ് വിസ എന്ന നിലയിലും, ഏതാണ്ട് 14,000 സ്ഥാനങ്ങൾ സ്കിൽഡ് വർക്ക് റീജിയണൽ എന്ന നിലയിലുമാണ് പുതുതായിട്ട് 23,000 ആളുകൾക്ക് നൽകുവാൻ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് തീരുമാനിച്ചു. മറ്റൊന്ന്, ഉൾപ്രദേശങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് കുട്ടികളെ തദ്ദേശീയമായിട്ടും വിദേശത്ത് നിന്നും ആകർഷിക്കുന്നതിന് വേണ്ടി 15,000 ഓരോ വ്യക്തികൾക്ക് നൽകുന്ന തരത്തിലുള്ള 1,000 ഓരോ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന തരത്തിൽ 1,000 ഏർപ്പെടുത്തുന്നു. പിന്നെ അതുകൂടാതെ വിദേശത്ത് നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉൾപ്രദേശങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുകയാണെങ്കിൽ അവിടുത്തെ പഠനം, നിശ്ചിത കാലയളവിലെ പഠനത്തിന് ശേഷം ഇപ്പോൾ നൽകുന്ന സ്റ്റേ ബാക്ക് ഓപ്ഷൻ 1 കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഡിഗ്രി തലത്തിലും മാസ്റ്റർ ലെവൽ തലത്തിലും, കോഴ്സ് വർക്ക് തലത്തിലും 2 എന്നതും, റിസർച്ച് തലത്തിൽ 4 മാസ്റ്റേഴ്സ് ബൈ റിസർച്ച് 3 നിജപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ പുതിയ നിയമം, പുതിയ നിയമങ്ങൾ ഓസ്ട്രേലിയയിൽ നടപ്പിലായി കഴിയുമ്പോൾ റീജിയണൽ ഏരിയയിൽ പഠിക്കുന്നവർക്ക്, നിശ്ചിത കാലയളവിൽ പഠിക്കുന്നവർക്ക് 1 കൂടി മറ്റ് പ്രദേശങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നവർക്ക് ലഭിക്കുന്നതിനേക്കാൾ 1 കൂടി അധികം സ്റ്റേ ബാക്ക് ഓപ്ഷൻ ലഭിക്കുന്നു. അത് നല്ലൊരു നീക്കമായിട്ടാണ് വിലയിരുത്തുന്നത്.
ഓക്കെ, എന്തായാലും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. അപ്പോൾ ഈ റീജിയണൽ ഏരിയയിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ട് പുതിയ വിസകൾ, 23,000 സ്ഥാനങ്ങളാണല്ലോ നീക്കി വെച്ചിരിക്കുന്നത് രണ്ട് പുതിയ വിസകളിലായിട്ട്, എന്തൊക്കെയാണ് ഈ വിസയുടെ വിശദാംശങ്ങൾ, ഏത് തരത്തിലുള്ള വിസയായിരിക്കും അത്, അത്തരം വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ?
മൈഗ്രേഷൻ പ്രോഗ്രാം പ്ലാനിംഗ് ലെവൽ അനുസരിച്ച് ആ റീജിയണൽ വിസ ആയ രണ്ട് സബ് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് സ്കിൽഡ് എംപ്ലോയർ സ്പോൺസേഡ് 9,000 സ്ഥാനങ്ങൾ, രണ്ടാമത്തെ സ്കിൽഡ് വർക്ക് റീജിയണൽ 14,000 സ്ഥാനങ്ങൾ. ഇപ്പൊ സ്വാഭാവികമായിട്ടും സ്കിൽഡ് എംപ്ലോയർ സ്പോൺസേഡ് വിസ എന്ന് പറയുമ്പോൾ എംപ്ലോയർ അവിടെ ഒരു ഭാഗഭാഗമാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എംപ്ലോയറുടെ നോമിനേഷൻ വേണ്ടി വന്നേക്കാം. നിലവിലുള്ള 482, 186, 187 വിസ പോലെ തന്നെ അവിടെയും എംപ്ലോയറുടെ സ്പോൺസർഷിപ്പ് വേണ്ടി വന്നേക്കാം. മറ്റേ സ്കിൽഡ് വർക്ക് റീജിയണൽ 14,000 സ്ഥാനങ്ങൾ ഉള്ളതില് നിലവില് ഉള്ള 489 വിസയുടെ നിബന്ധനകൾ തന്നെ ആകാനാണോ അല്ലെങ്കിൽ അവയിൽ നിന്ന് ചെറിയ തോതിലുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങളോ മറ്റോ വരാനാണ് സാധ്യതയുള്ളത്, അത് പോയിന്റ് ബേസ്ഡ് വിസ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്.
എന്താണ് 489 എന്ന് പറയുമ്പോൾ? എന്താണത്
489 എന്ന് പറയുമ്പോൾ? സ്കിൽഡ് റീജിയണൽ പ്രൊഫഷണൽ വിസ, അതായത് പോയിന്റ് ബേസ്ഡ് സിസ്റ്റം അനുസരിച്ച് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് 4 വർഷക്കാലത്തേക്ക് പ്രത്യേക മേഖലകളിൽ, ഓസ്ട്രേലിയയിൽ പ്രത്യേക മേഖലകളിൽ, റീജിയണൽ ഏരിയകളിൽ താമസിക്കുന്നതിനും അവിടെ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതിനും അവസരം നൽകുന്ന വിസയാണ് 489 വിസ എന്ന നമ്പറിലുള്ള സ്കിൽഡ് റീജിയണൽ വിസ, പ്രൊഫഷണൽ വിസ. ആ വിസയിൽ ഒരാൾ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള റീജിയണൽ ഏരിയയിൽ 2 വർഷം താമസിക്കുകയും ആ 2 വർഷം താമസിക്കുന്നതിനുള്ളിൽ 1 വർഷക്കാലം ഏതെങ്കിലും തൊഴിൽ, പൂർണ്ണ സമയ തൊഴിൽ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും പെർമനന്റ് റെസിഡൻഷ്യൽ വിസയിലേക്ക്, 887 വിസയിലോട്ട് അവർക്ക് അർഹത നേടാൻ കഴിയും. അപ്പൊ നിലവിൽ 4 വർഷക്കാലത്തേക്കാണ് മൊത്തം കാലയളവിലേക്കാണ് വിസ കൊടുക്കുന്നതെങ്കിലും ആ വിസയിൽ 2 വർഷക്കാലം ഈ പറയപ്പെട്ട ഏതെങ്കിലും റീജിയണൽ ഏരിയയിൽ താമസിക്കുകയും ആ കാലയളവിനുള്ളിൽ 1 വർഷക്കാലം ഏതെങ്കിലും ഒരു തൊഴിൽ, പൂർണ്ണ സമയ തൊഴിൽ ചെയ്യുകയും ചെയ്തതായി തെളിയിച്ചാൽ അവർക്ക് പെർമനന്റ് വിസയ്ക്ക് അർഹതയുണ്ട്. അപ്പോൾ അതിന് സമാന്തരമായിട്ട് പുതുതായി വരുന്ന സ്കിൽഡ് വർക്ക് റീജിയണൽ വിസയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങൾ ഇപ്പോൾ തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിസയിൽ 3 വർഷക്കാലം, പുതിയ വിസയിൽ 3 വർഷക്കാലം ആ സ്പെസിഫൈഡ് റീജിയണൽ ഏരിയയിൽ താമസിക്കുകയും ഒപ്പം തൊഴിൽ ചെയ്തിരിക്കുകയും ചെയ്യാം. 3 വർഷക്കാലം താമസിക്കുകയും തൊഴിൽ ചെയ്തിരിക്കുകയും ചെയ്താൽ മാത്രമേ അതിനെ തുടർന്ന് അവർക്ക് പെർമനന്റ് റെസിഡൻഷ്യൽ വിസ ലഭിക്കുകയുള്ളൂ എന്നാണ് ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്.
അതായത് നിലവിലുള്ള റീജിയണൽ വിസ പ്രകാരമാണെങ്കിൽ 2 വർഷം അവിടെ താമസിക്കും, 4 വർഷത്തേക്കുള്ള വിസയായിരിക്കും, 2 വർഷം താമസിക്കുകയും അതിൽ 1 വർഷം ജോലി ചെയ്യുകയും ഉണ്ടെങ്കിൽ അവർക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടും. പക്ഷേ പുതിയ വിസ പ്രകാരമാണെങ്കിൽ 3 വർഷം അവിടെ താമസിക്കുകയും 3 വർഷം ആ റീജിയണൽ ഏരിയയിൽ തന്നെ ജോലി ചെയ്യുകയും വേണം, എന്നാൽ മാത്രമേ പെർമനന്റ് റെസിഡൻസി കിട്ടുകയുള്ളൂ.
പുതിയ വിസ, പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വിസ, വിസയുടെ നിബന്ധനയാണ്, റിക്വയർമെന്റാണ് ആ പറഞ്ഞിരിക്കുന്നത്.
പക്ഷേ
നിലവിലുള്ള സ്റ്റേറ്റ് ടെറിട്ടറി നോമിനേറ്റഡ് വിസകള് അതിപ്പോഴും ഉണ്ട്, അത് ഇനിയും നിലനിൽക്കുമെന്നാണ് മൈഗ്രേഷൻ പ്രോഗ്രാം പ്ലാനിംഗ് ലെവൽ പറയുന്നത്.
അതായത് നിലവിലുള്ള ഈ 489 പോലുള്ള വിസകൾക്ക് പുറമേ ആയിരിക്കും ഈ പുതുതായി വരുന്ന 23,000 വിസകൾ, ഈ ഒരു 3 വർഷത്തെ കാലാവധി വരുന്ന വിസകൾ അല്ലേ?
നിശ്ചയമായിട്ടും അങ്ങനെയാണ് ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, അങ്ങനെയാണ് ഇതിന്റെ ഒരു ഘടന വരുത്തിയിരിക്കുന്നത്.
കുറച്ചു കാലം മുമ്പ് സർക്കാർ മറ്റൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു, ഈ റീജിയണൽ വിസകളിലേക്ക് പ്രയോറിറ്റി പ്രോസസ്സിംഗ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പുതിയ റീജിയണൽ വിസയ്ക്ക് മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ കൂടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൂടി അനുവദിക്കുന്നുണ്ടോ?
പുതിയ വിസ, ഈ പുതിയ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ അപേക്ഷകരെ ഇതിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി ചില ഇൻസെന്റീവ്സ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന്, ഇത്തരത്തിൽ അപേക്ഷകൾ കൊടുക്കുന്നവരുടെ അപേക്ഷകള് പ്രയോറിറ്റി പ്രോസസ്സിംഗ്, ഇവളുടെ മുൻഗണനാക്രമത്തില് അത് പ്രോസസ്സ് ചെയ്ത് തീരുമാനമെടുക്കുവാനുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ഗവൺമെന്റ് എടുക്കും എന്നതിനത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഇത്തരം റീജിയണൽ വിസ അപേക്ഷകൾക്ക് സാധാരണഗതിയിൽ നഗര കേന്ദ്രീകൃതമായിട്ടുള്ളതോ അല്ലെങ്കിൽ 189 വിസക്ക് ഇൻഡിപെൻഡന്റ് സ്കിൽഡ് മൈഗ്രേഷൻ ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെയധികം കൂടുതൽ തൊഴിലുകൾ അപേക്ഷകർക്ക് തെരഞ്ഞെടുക്കുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ റീജിയണൽ വിസകൾക്ക് അപേക്ഷിക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാർക്ക്, കൂടുതൽ തൊഴിലുകൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഈ വിസയിലൂടെ ലഭിക്കുകയും
ഓക്കെ. ഇതിലിപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ റീജിയണൽ ഏരിയ എന്നാണ് വാക്കുപയോഗിക്കുന്നതെങ്കിൽ പോലും സിഡ്നിയോ മെൽബണോ അല്ലെങ്കിൽ ബ്രിസ്ബനോ പോലുള്ള നഗരങ്ങൾക്ക് പുറമേ ഇപ്പോൾ മറ്റ് നഗരങ്ങൾ പോലും ഈ റീജിയണൽ ഏരിയയിൽ ഉൾപ്പെടുന്നുള്ളതാണ്. അതായത് അഡലേഡോ ഡാർവിനോ ഒക്കെ ഇത്തരത്തിൽ റീജിയണൽ ഏരിയയായി കണക്കാക്കപ്പെടുന്നുള്ളതാണ്. അതൊരു വലിയ മാറ്റമാണോ? മുൻപുള്ള ഇതുവരെയുള്ള റീജിയണൽ വിസയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു മാറ്റമാണോ അത്?
നിലവില് റീജിയണൽ ഏരിയ പോസ്റ്റ് കോഡുകളായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളതനുസരിച്ച് ഏതാനും ചില പ്രധാനപ്പെട്ട നഗരങ്ങളിലെ, തലസ്ഥാന നഗരങ്ങളിലെ കുറെ പോസ്റ്റ് കോഡുകൾ ഒഴികെ അനുബന്ധമായിട്ടുള്ള ഏതാനും ചില വലിയ പട്ടണങ്ങളും ഒഴികെ ബാക്കി എല്ലാ പ്രദേശങ്ങളും റീജിയണൽ ഏരിയ ആയിട്ടാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്, നിശ്ചയിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് ബ്രിസ്ബൺ ക്വീൻസ്ലാൻഡിൽ, ക്വീൻസ്ലാൻഡിന്റെ തലസ്ഥാനമായ ബ്രിസ്ബണും ഗോൾഡ് കോസ്റ്റും അവിടെയുള്ള കുറെ പോസ്റ്റ് കോഡുകൾ ഒഴിച്ച് ബാക്കി ആ സംസ്ഥാനത്തെ എല്ലാ ഏരിയകളും റീജിയണൽ ഏരിയ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ന്യൂ സൗത്ത് വെയിൽസിൽ സിഡ്നി, വോളങ്കോങ്, ന്യൂകാസിൽ എന്നിവിടങ്ങളിലെ പോസ്റ്റ് കോഡുകൾ, കുറെ പോസ്റ്റ് കോഡുകൾ ഒഴികെ ബാക്കി എല്ലാ പ്രദേശങ്ങളിലും ന്യൂ സൗത്ത് വെയിൽസിൽ റീജിയണൽ ഏരിയയാണ്. മെൽബണിലും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പെർത്തിലും ഇതേ തരത്തിൽ തന്നെ ക്യാപിറ്റൽ സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പോസ്റ്റ് കോഡുകൾ ഒഴികെ ബാക്കി ആ സംസ്ഥാനത്തെ ബാക്കി എല്ലാ മേഖലകളെയും റീജിയണൽ ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. മറ്റു സംസ്ഥാനങ്ങളായ സൗത്തേൺ ഓസ്ട്രേലിയ, നോർത്തേൺ ടെറിട്ടറി, താസ്മാനിയ, ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി ഇവയെല്ലാം പൂർണ്ണമായിട്ടും ഇപ്പോൾ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷൻ റീജിയണൽ ഏരിയയുടെ പരിധിയിലാണ് പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉദാഹരണത്തിന് സൗത്തേൺ ഓസ്ട്രേലിയയിൽ അഡ്ലൈഡിൽ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വിസ ഉപയോഗിക്കുവാൻ കഴിയും. നോർത്തേൺ ടെറിട്ടറിയിൽ ഡാർവിനിൽ ഉപയോഗിക്കുവാൻ കഴിയും. ടാസ്മാനിയയിൽ ഹൊബാർട്ടിലോ അല്ലെങ്കിൽ ടാസ്മനോ അങ്ങനെയുള്ള പട്ടണങ്ങളിൽ എവിടെ വേണമെങ്കിലും ഈ റീജിയണൽ വിസ കീഴിൽ അവർക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാൻ കഴിയും.
ഓക്കെ. ഇപ്പം നിലവിൽ അപേക്ഷ നൽകിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ പി ആറിന് വേണ്ടി അപേക്ഷ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ സ്കിൽഡ് മൈഗ്രേഷന് വേണ്ടി അപേക്ഷ നൽകിയിരിക്കുന്ന ആൾക്കാരുണ്ട്, പോയിന്റ് ടെസ്റ്റഡ് സ്കിൽഡ് മൈഗ്രേഷന് വേണ്ടി, അവരെ ഇതേതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അതോ പുതിയതായി അപേക്ഷിക്കുന്നവരെ മാത്രമേ ഇത് ബാധിക്കൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ഈ ഒരു മാറ്റങ്ങൾ ബാധകമാവുകയുള്ളൂ?
നിശ്ചയമായിട്ടും നിലവിലുള്ള വിസ അപേക്ഷകരെ ഇതൊന്നും ബാധിക്കുകയില്ല. നിലവിൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ള അപേക്ഷകരെയും ഇത് ബാധിക്കുവാൻ സാധ്യതയില്ല. മറ്റൊന്ന്, പുതുതായിട്ട് രണ്ട് റീജിയണൽ വിസകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്മേൽ ഇഒഇ കൊടുക്കുമ്പോൾ, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ, നിലവിൽ ഇഒഇ കൊടുത്ത് പ്രതീക്ഷിച്ച് ഇൻവിറ്റേഷൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന അപേക്ഷകർക്ക് ആ പുതുതായി കൊണ്ടുവരുന്ന റീജിയണൽ വിസ അപേക്ഷകൾക്ക് കൂടി ഇഒഇ വയ്ക്കുവാനുള്ള ഒരു ഭേദഗതി നിലവിലുള്ള അപേക്ഷകർക്ക് ചെയ്യുവാൻ കഴിയുമോ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ.
തീർച്ചയായും. നന്ദി ശ്രീ പ്രതാപ് ലക്ഷ്മണൻ. ഇപ്പോൾ അധികം വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇത്രയധികം കാര്യങ്ങൾ നമുക്കായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി.
നന്ദി.
ഓസ്ട്രേലിയയിൽ കുടിയേറ്റ നിരക്ക്, കുടിയേറ്റ വിസകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനും അതേസമയം പ്രാദേശിക വിസകളുടെ എണ്ണം കൂട്ടാനുമുള്ള ഫെഡറൽ സർക്കാരിൻ്റെ തീരുമാനത്തെക്കുറിച്ചാണ് ബ്രിസ്ബനിൽ ടി എൻ ലോയേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിൽ മൈഗ്രേഷൻ ഏജന്റായ പ്രതാപ് ലക്ഷ്മണൻ വിശദീകരിച്ചത്.
Tell us what you think. Like us on Facebook or follow us on Twitter.